ഡോക്ടർ ഇന്നിന്റെ മറ്റൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ലൈംഗിക പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി തിരുവനന്തപുരത്തെ പ്രമുഖ സെക്സോളജിസ്റ്റ് ആയ ഡോക്ടർ ചക്രവർത്തി ഇന്ന് നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ.
നമസ്കാരം.
നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബില് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മരുന്നുകൾ, അത് ശരിക്കും തീർച്ചയായിട്ടും സൈഡ് എഫക്ട് തന്നെയാണ്. മറ്റ് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്?
ഞാൻ സിമ്പിളായിട്ട് പറയാം, നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെടുന്ന മരുന്നാണ് വയഗ്ര പോലുള്ള മരുന്നാണ്. വയഗ്ര ഒരു ബ്രാൻഡ് നെയിമാണ്, PDE5 ഇൻഹിബിറ്റർ എന്നാണ് അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളത്. ഈ യഥാർത്ഥത്തിൽ നാട്ടുകാർ അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരുന്ന് പരീക്ഷിച്ചത് യഥാർത്ഥത്തിൽ ഹൃദയ സംബന്ധമായ വേദനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ ഹൃദയ സംബന്ധമായ വേദനയ്ക്ക് വേണ്ടി പരീക്ഷിച്ച മരുന്നിൻ്റെ സമയത്ത് അബദ്ധവശാൽ അതൊരു എന്താ പറയുക, ഒരു ഉദ്ധാരണം ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് ഈ മരുന്ന് ഉദ്ധാരണത്തിന് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റി, പരീക്ഷണം അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മരുന്ന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ലങ്സ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും കൊടുക്കുന്ന മരുന്നാണ്, ഇപ്പോഴും അതിനു വേണ്ടി നൽകുന്ന മരുന്ന്. അപ്പൊ അതാണ്, അതൊരു ഷെഡ്യൂൾ എച്ച് ഡ്രഗാണ്, അതായത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കരുത് എന്ന് പറയുന്ന മരുന്നിന്. പക്ഷെ പലപ്പോഴും മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വിധേനെ ഇത് വാങ്ങിച്ച് ഇത് കഴിക്കുകയും, ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്രിക്കറ്റ് കോച്ച് ഒരു പട്ടയയിൽ വെച്ച് മരിച്ചത് അദ്ദേഹം ഇതുപോലുള്ള മരുന്ന് കൂടുതലായിട്ട് കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ഒരു കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇതുപോലുള്ള ഈ നെറ്റിൽ കാണുന്നതും ഇതെല്ലാം മരുന്നുകൾ, യഥാർത്ഥ മരുന്ന് എന്ന് പറയുമ്പോൾ തന്നെ ആ രോഗത്തിന് വേണ്ടിയിട്ടാണ്.
ഇപ്പൊ
രോഗം നിർണയിക്കാതെ ലക്ഷണത്തിന്റെ ബേസിസിൽ മാത്രം മരുന്ന് വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കാം.
അപ്പൊ
അതായത് നമ്മൾ പനി എന്ന് പറയുന്ന ഒരു രോഗലക്ഷണം, ആ പനിക്ക് വേണ്ടി നമ്മൾ മരുന്ന് എന്ന് പറയുമ്പോൾ, ആ പനി പല അസുഖങ്ങൾ കാരണമായിരിക്കും. ചിലപ്പോൾ ഡെങ്കി കാരണമുണ്ടാകാം, ടൈഫോയിഡ് കാരണമുണ്ടാകാം, എലിപ്പനി കാരണമുണ്ടാകാം. നമ്മൾ ഇതിനെല്ലാം ചികിത്സ വ്യത്യസ്തമാണ്, ഇതിനൊന്നും നമ്മൾ പാരസ്റ്റമോൾ അല്ല ചികിത്സ.
അപ്പൊ
ആ പനിയുടെ രോഗലക്ഷണം താൽക്കാലികമായിട്ട് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് പാരസ്റ്റമോൾ കൊടുക്കുന്നത്. യഥാർത്ഥ രോഗനിർണയം നടത്തി അതിനാണ് ചികിത്സ നടത്തേണ്ടത്. അത് ചികിത്സ നടത്തിയില്ലെങ്കിൽ പാരസ്റ്റമോൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആള് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ എത്തിപ്പോകും.
അപ്പൊ
അതേപോലെ യഥാർത്ഥ രോഗനിർണയം നടത്തി അതിനനുസരിച്ചാണ്, അതനുസരിച്ച് ചികിത്സ നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഒന്ന് സമയനഷ്ടം ഉണ്ടാകില്ല, രണ്ട് മാനഹാനി ഉണ്ടാകില്ല, അനാവശ്യമായിട്ടുള്ള സങ്കീർണതകൾ ഉണ്ടാകില്ല. സോ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ മറ്റ് കാര്യങ്ങൾ, ഇപ്പൊ ഈ ഇതിലുള്ള മരുന്നുകളൊക്കെ വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ആരെടുത്ത് പോയി ചോദിക്കും, അവർക്ക് അതിലുണ്ടാകുന്ന സങ്കീർണതകൾ ആരെടുത്ത് പറയും? മറ്റേ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ആകുമ്പോഴത്തേക്കും ഡോക്ടറിൻ്റെ അടുത്ത് നേരിട്ട് ഇന്ന ഇന്ന പ്രശ്നമാണ്, ഇന്ന ഇന്ന ചികിത്സ നൽകി, ഡോക്ടറെ ഈ പറഞ്ഞ പോലെ പ്രശ്നം മാറുന്നില്ല അല്ലെങ്കിൽ ഇതാകുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പൊ ഇതുപോലുള്ള മരുന്നുകൾ വാങ്ങിച്ച്, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ടർക്കി ജാം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ മരുന്നുകൾ വെളിയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിലൊക്കെ ഈ ഇതുപോലുള്ള വയഗ്ര പോലുള്ള സാധനങ്ങൾ അതുപോലെ അതിൻ്റെ മറ്റ് രാസനാമത്തിലുള്ള മരുന്നുകളൊക്കെ അതിൽ മിക്സ് ചെയ്തെന്ന് പറഞ്ഞ് പല കൺട്രീസിലും അത് ബാൻ ചെയ്തിട്ടുള്ള.
അപ്പൊ
പക്ഷെ ഇതെല്ലാം വാങ്ങിച്ച് ഇവർ കഴിക്കുകയും അവരുടെ പെർഫോമൻസ് കൂട്ടാനാണ് എന്നുള്ള ധാരണയിൽ ഇത് കഴിക്കുകയും, യഥാർത്ഥത്തിൽ ഇതെല്ലാം മരുന്നുകളാണ്. അപ്പൊ മരുന്നുകൾ എന്ന് പറയുന്നത് ഒരു അസുഖത്തിന് കൊടുക്കുന്ന, അല്ലാതെ നമ്മുടെ ഇത് എൻഹാൻസ് ചെയ്യുന്ന സാധനങ്ങളല്ല. അപ്പൊ ആ എൻഹാൻസ് ചെയ്യുന്നത് വേറെ, ഈ മരുന്ന് വേറെ. നമ്മളൊരു ഡയബറ്റീസ് ഉള്ള ആൾക്കേ നമ്മൾ ഡയബറ്റീസിന്റെ മരുന്ന് കഴിക്കും, അല്ലാതെ ആരെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ മധുരമുണ്ട് എന്ന് പറഞ്ഞ് ഡയബറ്റീസ് ഇല്ലാത്ത ഒരാള് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഡയബറ്റീസിന്റെ മരുന്ന് ആരെങ്കിലും വാങ്ങിച്ചു കഴിക്കാറുണ്ടോ? സോ അതേപോലെയാണ് ഈ നാട്ടുകാർ ഈ പലരും ചെയ്യുന്ന, ഈ പറഞ്ഞ പോലെ ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ പോകുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇതുപോലുള്ള ഔട്ട് ഓഫ് ദ വേ വാങ്ങിച്ച് കഴിക്കുന്ന ഒരവസ്ഥ, അതൊന്നും അതെല്ലാം ഈ പറഞ്ഞ ഹൃദയത്തിന്റെ സമയത്തോളം മറ്റ് സങ്കീർണതകൾ ഉണ്ടാക്കാവുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വേണം മുന്നോട്ട്
പോകാൻ. ഈ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള സെക്സ് മെഡിസിൻ, അത് ലൈഫ് ലോങ് നമ്മൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ?
നമുക്ക് എന്താണ് ഇതിന്റെ ഉള്ള രോഗം എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ആ രോഗത്തിന് ചിലപ്പോ അവരുടെ ആശങ്ക മാത്രമായിരിക്കാം, ചില സൈക്കോളജിക്കൽ ഇതാണെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് മാത്രം മതി. ഇപ്പൊ ശാരീരികമായിട്ടുള്ള കാരണങ്ങളാണെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള മറ്റ് കാരണങ്ങൾ ചികിത്സിക്കണം. ഇപ്പൊ ഡയബറ്റീസ് ആണെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യണം, ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യണം. അപ്പൊ അതേപോലെ ചില കാര്യത്തിൽ ഇപ്പൊ രക്തഓട്ട കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള മരുന്ന് വേണ്ടി വരാം. ചിലപ്പോൾ അതും പറ്റാതെ ഇരിക്കുന്ന വളരെ റയർ കണ്ടീഷൻസിൽ അതും ഫലവത്തല്ലാത്ത വരുന്ന സമയത്ത് സർജറിയിലോട്ട് പോകേണ്ടി വരും. അപ്പൊ സോ ഇത് മിക്കവാറും ഉള്ള അസുഖങ്ങൾക്കെല്ലാം ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഏറ്റവും ഇതായിട്ട് ലിംഗം തന്നെ ഒട്ടും ഫങ്ഷണൽ അല്ലെങ്കിൽ പോലും അത് ശസ്ത്രക്രിയ ചെയ്ത് അത് ഫങ്ഷണലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ വിധികൾ ഇന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ആ ചികിത്സയുടെ ഇതനുസരിച്ച് അല്ലെങ്കിൽ ചികിത്സ എന്ന് തീരുമാനിക്കുന്നത് ആ രോഗത്തിന് അനുസരിച്ചാണ് നമ്മൾ ചികിത്സ ചെയ്തത്. അപ്പൊ അല്ലാതെ എല്ലാത്തിനും കൂടെ നമ്മൾ ഒരു ഒറ്റമൂലി എന്നുള്ള രീതിയിൽ ജീവിതകാലം മുഴുവനും കഴിക്കണം എന്ന് പറയുന്ന ഒരു പ്രമേഹമാണ് പോലെ. അപ്പൊ പ്രമേഹം എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗമാണ്. അപ്പൊ അത് ചിലപ്പോൾ നമ്മൾ ഫുൾ കഴിക്കേണ്ടി വരാം, ചിലപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലി മാറ്റം അനുസരിച്ച് അത് ചിലപ്പോൾ കുറയ്ക്കാം. അത് അതേപോലെ ഈ ഒരു ലൈംഗിക പ്രശ്നത്തിന് സമയത്തോളം നമുക്ക് എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിനാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. ആ പ്രശ്നം കണ്ടെത്താതെ നമ്മളൊരു ഇപ്പൊ നെഞ്ചുവേദന ഇപ്പൊ ഒരു വരുന്നു, ഇതിന് ജീവിതകാലം മുഴുവനും ചികിത്സ എടുക്കണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ആ ഒരു സാഹചര്യം. അതായത് നെഞ്ചുവേദന ഗ്യാസിന്റെ പ്രശ്നം കൊണ്ടുവരാം, മസിലിന്റെ പ്രശ്നം കൊണ്ടുവരാം, ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ടുവരാം. ഹാർട്ടിന്റെ പ്രശ്നമാണെങ്കിൽ തന്നെ ചെറിയ രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ മരുന്ന് മതിയാവും, കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 5+ ചെയ്യേണ്ടി വരും, അതിലും വളരെ ഇതാണെങ്കിൽ ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വരും. സോ ഇതെല്ലാം നമ്മൾ ആ അസസ്മെന്റിനനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പൊ അസസ്മെന്റ് ഇല്ലാതെ നെഞ്ചുവേദനയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരു മരുന്നിലോട്ട് അല്ലെങ്കിൽ ജീവിതകാലം മരുന്ന് കഴിക്കണോ എന്നുള്ള ആശങ്കയാണ് ജനങ്ങളെ സമയത്തുള്ളത്. ആ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല. അത് ഇതിനെ കുറിച്ചുള്ള ധാരണ ഇല്ലായ്മ കൊണ്ടാണ് ഇത്രയും ആശങ്ക വരുന്നത്. അപ്പൊ ശരിയായ രീതിയിൽ അസസ് ചെയ്ത് ആവശ്യമുള്ള, കാരണം നമുക്ക് ഇന്ന് ഇതിനെ കുറിച്ചുള്ള ലൈംഗിക വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ ആ ലൈംഗിക വിദ്യാഭ്യാസ കുറവുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശങ്കകൾ വളരെ കൂടുതലാണ്. അപ്പൊ ആ ആശങ്ക മൂലമാണ് ഇത് ഇങ്ങനെയുള്ള പല ധാരണകൾ. ഒരു ഡോക്ടറിനെ കാണുന്നതിന് മുമ്പ് ഇതെല്ലാം ഞാൻ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം കഴിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ്, അല്ലാതെ അവര് സ്വയം അങ്ങ് തീരുമാനിക്കുകയല്ല. ഈ പറഞ്ഞ നെറ്റിൽ നോക്കി പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നെറ്റിൽ
ഇടയ്ക്ക് വെച്ചപ്പോ മരുന്ന് നിർത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഡോക്ടർ പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. ചിലവർ ഇടയ്ക്ക് വെച്ച് നിർത്താം, വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു, വീണ്ടും കഴിക്കുന്നു. അത് എത്രത്തോളം അത്
അല്ല, അത് ആവശ്യം എന്താണോ പ്രശ്നം അതിനനുസരിച്ച് വേണം ചികിത്സ നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു രീതിയിൽ കഴിച്ചാൽ മാത്രമേ ആ ഒരു പ്രശ്നത്തിന് ആ ഒരു പരിഹാരം കിട്ടൂ. അപ്പോൾ അത് അല്ലെന്നുണ്ടെങ്കിൽ നിർത്തണം എന്ന് തോന്നുകയാണെന്നാണ് ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ച് വേണം സ്റ്റോപ്പ് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് ഡോക്ടറുമായിട്ട് ഒരു കൂടിയിരുന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ നിർത്താവൂ.
പോൺ അഡിക്ഷൻ അത് എത്രത്തോളമാണ് സെക്ഷൽ പ്രോബ്ലം?
സോ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു മോഡേൺ മെഡിസിനെ സമയത്തോളം പോൺ അഡിക്ഷൻ എന്നുള്ള ഒരു അസുഖം ഇല്ല. ഈ പറഞ്ഞ പല സൈക്കോളജി വിഭാഗങ്ങളിലുള്ള പലരും പറഞ്ഞു പറയുന്നത് കാരണം അല്ലാതെ ഒരു ഇതൊരു അസുഖമല്ല. ഒരു പോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു കമ്പൽസി സെക്ഷൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഇതൊരു രോഗലക്ഷണമായിട്ടാണ് മോഡേൺ മെഡിസിൻ കാണുന്നത്. അതായത് രോഗലക്ഷണം എന്ന് പറയുക, അപ്പൊ നാച്ചുറലി രോഗം എവിടെ ഉണ്ടാവും? ഏതെങ്കിലും ഒരു സൈക്യാട്രിക് മാനസിക രോഗത്തിന്റെ രോഗലക്ഷണമായിട്ടാണ് ഇത് വരിക. അപ്പൊ സാധാരണ പലരും തെറ്റിദ്ധരിക്കുന്ന കൂടുതൽ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ പോൺ അഡിക്ഷനിലേക്ക് പോകും. ഇതൊന്നും ഈ പറയുന്ന പോലെ ഇതുമായിട്ട് ഈ ശാസ്ത്രീയമായ ഒരു കണക്ഷൻ ഇല്ല. അതായത് ഈ ഒരു മാനസിക രോഗമുള്ള വ്യക്തികളിൽ നമുക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അറിയാമല്ലോ, നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തി ചെയ്ത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള അതേപോലെയുള്ള രീതിയിൽ ഒരു വീണ്ടും വീണ്ടും ഈ ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിൽ, അത് സ്വയംഭോഗമാകാം അല്ലെങ്കിൽ ബന്ധത്തിൽ ഏർപ്പെടുന്നതാകാം, ഇതെല്ലാം ഏതെങ്കിലും ഒരു മാനസിക രോഗത്തിൻ്റെ ഒരു ബേസിൽ അതായിരിക്കും അതിൻ്റെ അടിസ്ഥാനം ഉണ്ടാകുന്നത്. പക്ഷെ ജനങ്ങൾ വിചാരിക്കുന്ന ഇതുമൂലമാണ് ആ ഒരു മാനസിക രോഗത്തിലേക്ക് പോകുകയാണ്. യഥാർത്ഥത്തിൽ ആ മാനസിക ഒരു അണ്ടർലൈങ് ഒരു സൈക്യാട്രിക് പ്രോബ്ലം ഉള്ളതിൻ്റെ ഒരു വെളിയിൽ കാണുന്ന രോഗലക്ഷണമാണിത്. അപ്പൊ സാധാരണ ഒരു നോർമലായിട്ടുള്ള വ്യക്തിയെ സമയത്തോളം അതിലോട്ട് പോവില്ല. ഒരു എന്തെങ്കിലും ഒരു അണ്ടർലൈങ് പ്രശ്നം ഇതുള്ളവരാണ് ഈ ഒരു രീതിയിലോട്ടുള്ള ആ ഒരു ബിഹേവിയറിലേക്ക് പോവാം. അപ്പൊ അത് ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതേപോലെ ഇപ്പൊ ഒരു നമ്മൾ സിനിമ കാണുന്നു, നമ്മൾ സാധാരണ എല്ലാവരും സിനിമ കാണുന്നു, സിനിമ കണ്ടിട്ട് ആരെങ്കിലും സിനിമ അഡിക്ഷൻ എന്ന് കാണാൻ പറയാറുണ്ടോ? അപ്പൊ അതേപോലെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് അല്ല, ഒരു വിനോദ ഉപകരണം. ആ അതേപോലെ തന്നെ ഒരു പോണോഗ്രാഫി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ പുസ്തകങ്ങളായിരുന്നു, പിന്നെ അത് ഫോട്ടോസായി, അതിനുശേഷം വീഡിയോസായി, ഇതെല്ലാം പണ്ട് തൊട്ടേ ഉള്ള ഒരു സാഹചര്യമാണ്. അതിനെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കുക, ആ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കുന്നത് അത് ഒരു റിയലിസ്റ്റിക് അല്ല എന്നുള്ളത് മനസ്സിലാവും. ഒരു വിനോദത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കുറെ എഡിറ്റിങ്ങും ഇതെല്ലാം ചെയ്ത് ഉണ്ടാക്കി വരുന്ന ഒരു സാധനമാണ് എന്നുള്ള ധരിക്കുകയും ആ ഒരു രീതിയിൽ ആ ഒരു ഒരു കാഴ്ചപ്പാടോടുകൂടി അതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതേസമയം തിരിച്ച് ഇതെല്ലാം റിയലിസ്റ്റിക് ആണ്, അതേപോലെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുക, നമ്മുടെ പെർഫോമൻസ് അതുമായിട്ട് കമ്പയർ ചെയ്യുക, ഇങ്ങനെയുള്ളത് വരുമ്പോഴത്തേക്കും സ്ട്രെസ്സിലേക്കായിരിക്കും പോവുക, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരും.
ഇപ്പൊ ദമ്പതികളുടെ ഇടയിൽ തുറന്ന് സംസാരിക്കാത്തതും അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ പ്രോബ്ലംസ് തുറന്ന് അല്ലെങ്കിൽ ഡോക്ടറോട് പറയാത്തതും അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് ശരിക്കും പറയേണ്ടതിന്റെ ഒരു രീതി?
അല്ല, ഉറപ്പായിട്ടും അവര് ദമ്പതിമാര് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ബോണ്ടിങ്ങിന് ഒരു സെക്ഷൽ ലൈഫ് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ വളരെ വളരെ പ്രധാനമാണ്. അപ്പൊ ഇത് പലപ്പോഴും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയുന്നത് പങ്കാളിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ധരിക്കുക. അപ്പൊ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, അവർക്കറിയാം ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ. സോ ഇതെല്ലാം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കൂ. അവരുടെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് ഒരു ഈഗോ ഇതൊന്നും ഇല്ലാതെ, ഈ പറഞ്ഞ പോലെ ജഡ്ജ്മെന്റലല്ലാതെ, നമ്മൾ ഒരു സാധാരണ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ജഡ്ജ്മെന്റലല്ലാതെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഓപ്പണായിട്ടുള്ള ഡിസ്കഷൻ അവരുടെ ലൈംഗിക ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടത്. അപ്പൊ ആ അവർ തമ്മിൽ എന്തൊക്കെ സംസാരിക്കണം, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ട അത്യാവശ്യമാണ്.
വളരെയധികം നന്ദി ഡോക്ടർ, വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് പങ്കുവച്ചത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ തീർച്ചയായും ഡോക്ടർ പങ്കുവച്ച വിവരങ്ങൾ നിങ്ങൾക്ക് ഏറെ ഉപയോഗപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അടുത്ത ആഴ്ച പുതിയ വിഷയവുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.